ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ستشاسر നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ പല തിരക്കുകളിൽ ഇതുപോലെയുള്ള വഴിയോര പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, അതല്ലെങ്കിൽ ഞാൻ കേൾക്കേണ്ടതല്ല, എനിക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനുമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നായിരിക്കും നമ്മുടെ നിലപാടുണ്ടാവുക. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യനെന്ന നിലയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന സൃഷ്ടിയായ മനുഷ്യനെന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടാകും: എന്തിനാണ് എൻ്റെ ജീവിതം? ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ജനനം എന്നുള്ള ഒരു പ്രക്രിയ മുതൽ മരണം വരെയുള്ള ഈ കുറഞ്ഞ സമയം ഞാൻ എന്തിനാണ് ഇവിടെ ജീവിച്ചത്? ഞാൻ തീരുമാനിച്ചതല്ല ഇന്നാലിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മകനായിക്കൊണ്ട് ഞാൻ ജനിക്കണമെന്ന്. ഞാൻ തീരുമാനിച്ചതല്ല ഇന്നാലിന്റെ സ്ഥലത്ത് ഇന്നാലിന്റെ ഭാഷ സംസാരിക്കുന്ന ആളായി ഞാൻ വളരണമെന്നും ജനിക്കണമെന്നും. ഞാൻ തീരുമാനിച്ചതല്ല എന്റെ തൊലിയുടെ നിറവും എന്റെ ശരീരത്തിന്റെ രൂപവും എന്റെ ഉയരവും എല്ലാം എന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഞാൻ തീരുമാനിക്കുന്നതല്ല ഞാൻ എവിടെ മരിക്കണമെന്നത്, എങ്ങനെ മരിക്കണമെന്നത്, ഏതു പ്രായത്തിൽ മരിക്കണമെന്നത്, എപ്പോൾ മരിക്കണമെന്നത് ഒന്നും ഞാൻ തീരുമാനിക്കുന്നതല്ല. സഹോദരങ്ങളെ, ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം കേൾക്കുന്ന ഓരോ മനുഷ്യനും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഞാൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികൾ പഠിച്ച് ഉന്നതമായ ജോലി നേടാനാണെങ്കിൽ അത് നേടുന്നതിനു മുമ്പ് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്റെ മക്കളെ കെട്ടിച്ചയക്കാനാണെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ്, അത് ചെയ്തു തീർക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഒരു വീട് വെക്കുക എന്നതാണെങ്കിൽ അതിനു മുമ്പ് മരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എന്ത് ജീവിത ലക്ഷ്യമാക്കി വെച്ചാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകൾ ദുനിയാവിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഏത് നിമിഷത്തിലും പൂർത്തീകരിക്കേണ്ട ഒരു ജീവിത ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതെ, അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന്റെ പിന്നിലുണ്ട്. നാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതും ആകാശഭൂമികൾ സൃഷ്ടിച്ചിട്ടുള്ളതും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ രാവും പകലും മാറി മാറി വരുന്നതും സൂര്യനും ചന്ദ്രനും കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നതും ഒരു ലക്ഷ്യത്തിന്റെ പിന്നെ വേണ്ടിയാണ്. അതിനു പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ്, നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച നമ്മുടെ റബ്ബ്, അവന്റെ കലാമായ അവന്റെ സംസാരമായ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ ഖലഖനാ സമാവാത്ത് വൽ അർദ് വമാ ബൈനഹുമാ ലാഇബീൻ. ഈ ആകാശങ്ങളെയും ഈ ഭൂമിയെയും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. നാം അത് സൃഷ്ടിച്ചത് കൃത്യമായ ഒരു ഹക്കിന്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായൊരു ഉദ്ദേശത്തോടുകൂടിയാണ്, കൃത്യമായൊരു ലക്ഷ്യത്തോടുകൂടിയാണ്. അധികാളികളും അത് മനസ്സിലാക്കുന്നില്ല, അധികാളികളും അത് ചിന്തിക്കുന്നില്ല. എന്തിനാണ് ഞാൻ ഇവിടെ ജനിച്ചു വീണത്? എന്തിനാണ് ആകാശത്തിന് മഴ പെയ്യുന്നത്? എന്തിനാണ് ഭൂമിയിൽ നിന്ന് ചെടി മുളക്കുന്നത്? മനുഷ്യനൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സൂര്യന്റെയോ ചന്ദ്രന്റെയോ അങ്ങനെ തുടങ്ങി എന്തെല്ലാം വസ്തുക്കൾ അവന്റെ ചുറ്റുമുണ്ട്. പോട്ടെ, മനുഷ്യന്റെ ശരീരത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു അവയവത്തെ അവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടു നടത്താൻ അവന് സാധിക്കുന്നില്ല. അവന്റെ ഹൃദയം ഒരു നിമിഷത്തിൽ ഇത്ര തവണ മിടിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നില്ല. അവന്റെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും അവൻ തീരുമാനിക്കുന്നില്ല. അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ ആർക്കും രോഗം വരില്ലായിരുന്നു, ആരും മരിക്കില്ലായിരുന്നു, ആരുടെയും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ രോഗം ബാധിച്ച് പല കേടുപാടുകൾ ബാധിക്കില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന, ഇതിനെയെല്ലാം സൃഷ്ടിച്ച, ഇതിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, ഒരു സൃഷ്ടാവ് നമുക്കുണ്ട്. ആ സൃഷ്ടാവിന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. ആ നിരർത്ഥകമായിട്ടാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നാം ചിന്തിക്കുന്നതിൽ. അത് കേവലം ഒരു ഊഹം മാത്രമാണ്, അതൊരു ബാത്തിലായ നിരർത്ഥകമായ ഒരു ഊഹം മാത്രമാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖനാ സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തില. ആകാശഭൂമികളെ നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ദാലിക വന്നു ലദീന കഫറു, ആ നിരർത്ഥകമാണ്, വെറുതെയാണ് ആകാശവും ഭൂമിയും എന്നെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കുഫാറുകളുടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്നവരുടെ കേവലം ഊഹം മാത്രമാണ്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, അങ്ങനെ നിഷേധിക്കുന്ന, സ്വന്തം നിയന്ത്രണ പോലുമില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് എന്താണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് ചിന്തിക്കാതെ തിന്നും കുടിച്ചും രമിച്ചും മാത്രം ജീവിതം തീർക്കുന്ന ഓരോരുത്തർക്കും നാളെ പരലോകത്ത് അല്ലാഹു തആല പറയുന്നു, കത്തിജ്വലിക്കുന്ന തീയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലായെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം? എത്രയെത്ര അനീതികൾ നടന്നു, എത്രയെത്ര കൊലപാതകങ്ങൾ നടന്നു, നീതി ലഭിക്കാതെ പോയ എത്രയെത്ര ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീതി ലഭിക്കുന്ന, നന്മക്കും തിന്മക്കും കൃത്യമായി പ്രതിഫലം നൽകുന്ന ഒരു ദിവസം ഉണ്ടാകണം, ഒരു സമയമുണ്ടാകണമെന്ന് ചിന്തിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? ഏത് മനുഷ്യനാണ് അത് ചിന്തിക്കാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ ചോദ്യം നാം ഓരോരുത്തരോടും ചോദിക്കണം, നാം ഓരോരുത്തരോടും നമ്മോട് തന്നെ ചോദിക്കണം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബത, നീ വിചാരിച്ചു പോയോ, നിങ്ങൾ കരുതിയിരിക്കുകയാണോ നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്, ഒരാവശ്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന്. വന്നക്കും ഇലൈനാല തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ല എന്ന് ആരാണ് പറയുന്നതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല പറയുകയാണ്, നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ അവർ? നിരർത്ഥകമായ ഒരാവശ്യവുമില്ലാത്ത തരത്തിൽ വെറുതെ അങ്ങ് വിട്ടേച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആകാശഭൂമികളെയും നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അല്ലാഹു തആല ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് മനുഷ്യനോട്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിച്ചു പോയാൽ അവനെ വെറുതെ ഇങ്ങ് വിട്ടേക്കുമെന്ന്. അലം യകുനു തുഫതം മിൻ മനീയിയുംന, തെറിച്ചു വീഴുന്ന അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ശുക്ലത്തുള്ളിയിൽ നിന്നല്ലേ അവനെ സൃഷ്ടിച്ചത്? അവൻ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നില്ലേ? ആയിരുന്നില്ലേ സഹോദരങ്ങളെ? നാം ഓരോരുത്തരും ഒരിക്കൽ അതായിരുന്നില്ലേ? അല്ലാഹു തആല ചോദിക്കുകയാണ്, ثم كان علقه فخلق فسوى, പിന്നീട് ഒരു ബീജമായി കൃത്യമായ രൂപം നൽകി ഘട്ടഘട്ടമായി സൃഷ്ടിച്ചു. فجعل منه الزوجين الذكر والانثى,
അങ്ങനെ ജനിച്ചു വീണപ്പോൾ ഒന്നെങ്കിൽ അവൻ ആണാകുന്നു, അല്ലെങ്കിൽ അവൻ പെണ്ണാകുന്നു. അള്ളാഹു തീരുമാനിച്ചത് നാം ഓരോരുത്തരും ആണായതും അല്ലെങ്കിൽ പെണ്ണായതും നമ്മുടെ തീരുമാന പ്രകാരമാണോ? അല്ല. അള്ളാഹു തആല അങ്ങനെ സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യൽ മൗത. ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ച ഒരുത്തന്, ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാൻ, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, മരണപ്പെട്ടതിനു ശേഷം വീണ്ടും പുനരുദ്ധാനത്തിൽ പുനർജീവിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവന് കഴിയില്ലയോ? എന്താണ് സംശയം? പല തീർച്ച, അവന് കഴിയുക തന്നെ ചെയ്യും, അവന് കഴിയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഇവിടെ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മിലേക്ക് മരണം വന്നിട്ടും നാം ഉറപ്പോടുകൂടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പ് നാം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസവുമുണ്ട്. നമ്മുടെ സൃഷ്ടാവിന് മുമ്പിൽ നമ്മെ നിയന്ത്രിച്ച, നമ്മെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അന്ന് ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം പാലിച്ചിരിക്കേണ്ട ഒരു കരാറിനെ പറ്റി അല്ലാഹു തആല ചോദിക്കും. സഹോദരങ്ങളെ, പുനരുദ്ധാനത്തിനെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഒരു സംശയത്തിലാകരുത്. ദുനിയാവിന്റെ പളവളപ്പുകൾ കണ്ട്, ദുനിയാവിന്റെ ആനന്ദങ്ങൾ കണ്ട്, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും പരലോകത്തെ മറന്നു പോകുന്നവരാവരുത്. ദുനിയാവിൽ ഇതിനു മുമ്പ് നമ്മേക്കാൾ ശക്തരും നമ്മേക്കാൾ സമ്പന്നരും ആയിട്ടുള്ള എത്രയോ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. തീർച്ച ആ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കും. അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിൽ സംശയിക്കുന്ന ആളുകളോട് മനോഹരമായ ഒരു വിശദീകരണം അല്ലാഹു നൽകുന്നുണ്ട്. നിങ്ങൾ സംശയിക്കുന്നുണ്ടോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന്? മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്ന ഈ വാക്കുകൾ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ വിഷയത്തിൽ, പുനരുദ്ധാനത്തിന്റെ വിഷയത്തിൽ, മരണപ്പെട്ട് കബറിലായതിനു ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അല്ലാഹു തആല പറയുന്നു, ഫൈന്നാ ഖലഖനാകും മിൻ തുറാബ് തുമ്മ മിൻ നുത്ഫ, നിങ്ങളെ നാം സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യനായ ആദ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ثم من نطفه പിന്നെ അതാ ഒരു ശുക്ലത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ثم من علقه ثم من مضغه مخلقه وغير مخلقه, പിന്നെ അതാ ഒരു ബീജമായിട്ട്, പിന്നെ അതാ ഒരു മാംസകഷ്ണമായിട്ട്, രൂപമുള്ളതോ രൂപമില്ലാത്തതോ ആയ ഒരു മാംസകഷ്ണം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കാലം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എത്രയോ കാണുന്നില്ലേ? ഇന്ന് ശാസ്ത്രം വളർന്നു, പലതും വളർന്നു, പലരും പറയുന്നു. അതിനു മുമ്പതാ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ മനുഷ്യന്റെ ചിന്തയിലേക്ക് മാടി വിളിക്കുന്ന വാക്കുകൾ അല്ലാഹു തആല പറയുന്നു. ആ ഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് നാം ഇതാ വിശദീകരിച്ചു തരുന്നു. ആരാണെന്നറിയോ? നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിങ്ങളെ ഒരുക്കിയവൻ, അവിടെ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കിയവൻ, അവിടെ നിങ്ങൾക്ക് രൂപം നൽകിയവൻ, നിങ്ങളെ ആണാക്കിയവൻ, നിങ്ങളെ പെണ്ണാക്കിയവൻ, നിങ്ങൾക്ക് കാഴ്ച തന്നവൻ, നിങ്ങൾക്ക് കേൾവി തന്നവൻ, നിങ്ങൾക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളും ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കൃത്യമായ സമയം നിർണയിച്ചു തന്നവൻ, ഇതാ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. അള്ളാഹു തആല പറയാണ്, നാം ഇതാ വിശദീകരിച്ചു തരുന്നു. وَنُقِرُّ فِي الْأَرْحَامِ مَا نَشَاءُ, അങ്ങനെ നിർണയിക്കപ്പെട്ട ഒരു സമയം അള്ളാഹു തീരുമാനിക്കും എപ്പോഴാണ് ആ കുട്ടി പുറത്തേക്ക് വരേണ്ടത് എന്ന്. അത്രയും കാലം അള്ളാഹു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അവനെ വെക്കും. ഇലാ അജലിൻ മുസമ്മ, നിശ്ചിതമായ ഒരു സമയത്തേക്ക്. ثم نخرجكم طفلا, പിന്നെ അതാ ഒരു കുട്ടിയായിക്കൊണ്ട്, കണ്ണും മൂക്കും കാതുമുള്ള, കൈകളും കാലുകളും വിരലുകളുമുള്ള, ഹൃദയവും വൃക്കകളുമുള്ള ഒരു കുട്ടിയായിട്ട് പുറത്തേക്ക് ചാടുന്നു. പിന്നെ അതാ അവൻ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു മനുഷ്യനായി മാറുന്നു. അവന്റെ യുവത്വം, അവൻ ആരോഗ്യമുണ്ട്. എന്താണ് എനിക്ക് ചെയ്യാനുള്ള ആരോഗ്യം, എനിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിശക്തി എന്ന് ഓരോരുത്തരും പറയുന്ന അവസ്ഥയ്ക്ക് അവൻ ആരോഗ്യം ലഭിക്കുന്നുണ്ട്. അല്ലാഹു തആല അവനെ വളർത്തിക്കൊണ്ടുവന്നു. സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കി, 10 വർഷം മുമ്പ് നമ്മുടെ അവസ്ഥയാണോ നമുക്ക് ഇന്നുള്ളത്? 10 വർഷത്തിന് ശേഷം ഈ ആരോഗ്യവും ഈ ശക്തിയും നമുക്കുണ്ടാകുമോ? ഈ ഓർവ ശക്തിയും ബുദ്ധിയും നമുക്കുണ്ടാകുമോ? അല്ലെങ്കിൽ നാം ജീവിച്ചു തന്നെ ഇരിക്കുമോ? മാറ്റം വരുന്നത് നമ്മുടെ തീരുമാനത്തിലാണോ?
അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമിൻകും മയ്യുതവഫ വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ.
അവിടെ അതാ ചില ആളുകൾ ഇടയിൽ തന്നെ മരിച്ചു പോകുന്നു, യുവത്വത്തിൽ മരിച്ചു പോകുന്നു, യുവാക്കളായിരിക്കെ മരണപ്പെട്ടു പോകുന്നു. മറ്റു ചിലർ അതാ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു.
എല്ലാ അറിവും ഉണ്ടായതിനു ശേഷം ഒന്നും അറിയാത്ത, സ്വന്തം പേര് പോലും പറയാൻ കഴിയാത്ത ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിരിക്കാം, ലോകത്തൊരുപാട് ഇൽമുകൾ നേടിയ വിജ്ഞാനം കരസ്ഥമാക്കിയ ആളായിരിക്കാം, പ്രായത്തിന്റെ വാർദ്ധക്യത്തിൽ അതാ എന്റെ പേര് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തുന്ന എത്രയോ മനുഷ്യർ ആ അവസ്ഥയിലെത്തുന്നു. അല്ലാഹു തആല എന്നിട്ട് പറയുകയാണ്,
فَإِذَا أَنزَلْنَا عَلَيْهَا الْمَاءَ നിങ്ങൾ ഭൂമി വറ്റി വരേണ്ടതായി കാണുന്നുണ്ട്. അവിടെ മഴ ഇറങ്ങിക്കഴിഞ്ഞാൽ اهتزت وربت وانبتت من كل زوج بهيج കല്ല് പോലെ ഉറച്ചു പോയ മണ്ണിൽ നിന്നതാ നമുക്ക് കൺകുളിർമയേകുന്ന ചെടികൾ മുളച്ചു വരുന്നു, അതിൽ കായ്കനികളും പൂക്കളും ഉണ്ടാകുന്നു. നിങ്ങൾ കാണുന്നില്ല ഈ കാര്യങ്ങൾ? അതുപോലെ അതുപോലെ മരണപ്പെട്ട് മണ്ണായി കഴിഞ്ഞ് ഭൂമിയിൽ ലയിച്ചു പോയാലും അല്ലാഹു തആല നിങ്ങളെ കൊണ്ടുവരും. ഒന്നാമതായി സൃഷ്ടിച്ചവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്, എന്ത് കഷ്ടപ്പാടാണുള്ളത്! സഹോദരങ്ങളെ, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്. നമ്മെ സൃഷ്ടിച്ചു എന്നിരിക്കെ, നാം ഇവിടെ ജനിച്ചു വീണു എന്നിരിക്കെ ഉയർത്തെഴുന്നേൽപ്പും സത്യമാണ്. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നാം ഇവിടെ ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്തായിരിക്കും ആ ചോദ്യം? ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി അവന്റെ കിതാബിലൂടെ, അവന്റെ കലാമിലൂടെ, ഖുർആനിലൂടെ പറഞ്ഞു തന്നു, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. അല്ലാഹു തആല സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമായി പറഞ്ഞു തന്നത്. ഒന്നാമത്തേത് അല്ലാഹു തആല സൂറത്തു ത്വലാഖിലെ 12-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ സമാവാതിൻ ومن الارض مثلهن الله سبحانه وتعالى അവനെ ആകാശത്തെ സൃഷ്ടിച്ചവനാണ്, അതുപോലെ തന്നെ ഏഴ് ഭൂമികളെയും സൃഷ്ടിച്ചതാണ്. يتنزل الامر بينهن അതിനകത്തതാ അവന്റെ തീരുമാനങ്ങൾ, അവന്റെ കൽപ്പനകൾ നടപ്പിലാകുന്നു. ആകാശഭൂമികൾക്കിടയിൽ സംഭവിക്കുന്ന തീരുമാനങ്ങൾ അള്ളാഹുവിന്റേതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്? എന്തിനു വേണ്ടിയാണ് സൃഷ്ടിപ്പ്? ലിതഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, വന്നല്ലാഹു ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, നിങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നിന്റെ കൽബിലുള്ള ചിന്തയാവട്ടെ, നിന്റെ മനസ്സിലുള്ള വിചാരങ്ങളാവട്ടെ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളാവട്ടെ, നിന്റെ വിശ്വാസമാവട്ടെ, നിന്റെ സംസാരമാവട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം കൃത്യമായ പൂർണ്ണമായ അറിവുള്ളവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. അള്ളാഹുവിന്റെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മേൽ അള്ളാഹുവിനുള്ള അധികാരത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിനെ, എല്ലാ കാര്യവും അറിയുന്ന അള്ളാഹുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒന്നാമത്തെ ലക്ഷ്യം, സൃഷ്ടിപ്പിന്റെ പിന്നിലെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് തന്നെ ഇല്ല, ഇല്ലാ ലിയഅബ്ദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അതാണ് സഹോദരങ്ങളെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയണം. രണ്ട്, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കണം. ഇതാണ് നമ്മെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റാർക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു തരാൻ സാധിക്കുക? നമ്മുടെ ഹൃദയത്തിന്റെ വിടിപ്പ് നിയന്ത്രിക്കുന്ന അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് എന്തിനാണ് നീ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു തരാതിരിക്കാൻ സാധിക്കുക? അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തആല ഇതാ പറയുന്നു, നിന്നെ സൃഷ്ടിച്ചത്, നീ ഇവിടെ ഉറങ്ങുന്നത്, നീ ഇവിടെ എഴുന്നേൽക്കുന്നത്, നിനക്കുള്ള ഭക്ഷണം ലഭിക്കുന്നത്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത് എല്ലാം നിനക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നീ നിന്റെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീ നിന്റെ റബ്ബിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടിയും അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടിയും ആ റബ്ബിന് മുമ്പിൽ മാത്രം കീഴൊതുങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദര, നാം ഗൗരവത്തിൽ ചിന്തിക്കണം, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കണം, അത് മനസ്സിലാക്കണം, എന്നിട്ടതിന് കീഴൊതുങ്ങണം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് നാം ഓരോരുത്തരും മടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും റസൂലുകളെ നിയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി നൽകിക്കൊണ്ട്, ബോധനം നൽകിക്കൊണ്ട് ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവസാനത്തെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള റസൂലുകളെ, ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഓരോ സമൂഹത്തിലേക്കും റസൂലുകളെ അയച്ചു. ആ റസൂലുകളെല്ലാം ആ സമൂഹത്തെ പഠിപ്പിച്ചത് ഈ ഒരു കാര്യത്തിലേക്കാണ്. എന്തിനാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ രക്ഷാമാർഗം എന്താണ്? ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള മാർഗം എന്താണ്? അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ വമാ അർസൽനാ മിൻ ഖബ്ലിക. നബിയേ, നിങ്ങൾക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടില്ല. മിൻ റസൂലിൻ, റസൂലായിക്കൊണ്ട്, റസൂലായിക്കൊണ്ട് താങ്കൾക്ക് മുമ്പ് ഒരാളെയും അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് വഹി നൽകാതെ, അവരിലേക്ക് ബോധനം നൽകാതെ. എന്താണ് ആ ബോധനം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ നിങ്ങൾക്കില്ല. അല്ലാഹു പറയുകയാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഫഅബ്ദൂൻ, ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ആ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അതാണ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്ന, നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുന്ന, പരലോക വിജയം പൂർത്തീകരിക്കുന്ന, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള സുഖാനുഭൂതികളുടെ നാം ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ സാധിക്കാത്ത എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള സ്വർഗാവകാശിയാകാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ആ ലക്ഷ്യമാണ്. അതാണ് ഓരോ മനുഷ്യനും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ഈ കലിമത്തിൽ ഷഹാദത്ത് ചെയ്തുകൊണ്ടാണ്, ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്തിൽ നരകാവകാശികളും സ്വർഗാവകാശികളും വേർതിരിയുന്നത്. ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിലെ സൗഭാഗ്യവാന്മാരും ദൗർഭാഗ്യവാന്മാരും വേർതിരിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പരിശോധിക്കണം, ഓരോ മുസ്ലിമും പരിശോധിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഷഹാദത്ത് ചെയ്തിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ പരലോകത്ത് വിജയത്തിന് ഉതകുന്നതാണോ? അതിന് യോജിച്ചതാണോ? അതിനാവശ്യമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചതാണോ? സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയവും അർത്ഥവും വ്യക്തമായി നാം മനസ്സിലാക്കണം. ഏതുപോലെ മനസ്സിലാക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ മക്കയിലെ മുശ്രിക്കീങ്ങൾ, ആ മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കാൻ ഒരു കാരണമുണ്ട്. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്യുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ നിഷേധിച്ചത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്യുടെ അർത്ഥം നാം മനസ്സിലാക്കണം, എന്നിട്ട് അത് ഉൾക്കൊള്ളണം. അതല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ നിന്ന് ഏറ്റവും അകലുന്ന നരകത്തിൽ കാലാകാലമായിട്ടുള്ള അവകാശങ്ങളാകുന്ന ശിർക്കിന്റെ പാതയിൽ നാം പോയി വീഴും, ശിർക്കിന്റെ കിളിയിൽ നാം പോയി ചാടും, അത് നമ്മുടെ പരലോകം നശിപ്പിച്ചു കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് തൗഹീദ്, എന്താണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എന്താണ് തൗഹീദിനെതിരായി നിൽക്കുന്ന, തൗഹീദിനെ പൊളിച്ചു കളയുന്ന ശിർക്ക് എന്താണ്? നാം ചിന്തിക്കണം. നാം പറഞ്ഞല്ലോ, ഞാനിവിടെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലൊരു വീട് വെക്കണമെങ്കിൽ നാം ആ വീടിന്റെ ആവശ്യമായ കാര്യങ്ങൾ, ഇന്ന ടൈൽസ് ഏതായിരിക്കണം, വീടിന്റെ പെയിന്റ് എന്തായിരിക്കണം, കല്ല് ഏതായിരിക്കണം, പ്ലയർ ഏതായിരിക്കണം, എല്ലാം നാം അന്വേഷിക്കുന്നുണ്ട്. കേവലം മരണപ്പെട്ടു പോകുമെന്ന് നമുക്കുറപ്പുള്ള, ഒരു കാലത്ത് നശിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ദുനിയാവിൽ ഒരു വീടിന് വേണ്ടി ഇത്രയധികം ചിന്തിക്കാനും ഇത്രയധികം ആലോചിക്കാനും നാം സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, സഹോദര, നാളെ പരലോകത്ത് മരണത്തിന് ശേഷം എന്നെന്നും ജീവിക്കുന്ന മരണമില്ലാത്ത ലോകത്തേക്കുള്ള ആ യാത്രയിൽ നമ്മുടെ വിജയത്തിന് ആവശ്യമായ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നാം ഒരല്പസമയം മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ, കുറഞ്ഞ സമയമെങ്കിലും മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, ഇനി പറയുന്ന ഓരോ വാക്കും ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് വഹി ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികൾ അടങ്ങുന്ന മുശ്രിക്കുകളോട് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്ന് പറഞ്ഞു. അവർ അത് അംഗീകരിച്ചില്ല, സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം അവർക്ക് അള്ളാഹുവിനെ അറിഞ്ഞുകൂടായിരുന്നു എന്നായിരുന്നു എന്നാണോ? മക്കയിലെ മുശ്രിക്കുകളായ അബൂജഹലിനും അബൂലഹബിനും അള്ളാഹുവിനെ അറിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. മുസ്ലിം സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഈ വാക്കുകൾ ചിന്തിക്കണം. മക്കയിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചിരുന്ന അബൂജഹലിനും അബൂലഹബിനും ഉത്തബത്തിനും ഷൈബത്തിനും വളരെ നന്നായിട്ടറിയാം അള്ളാഹുവിനെ. അള്ളാഹുവിനെ റബ്ബായിട്ട് അവർക്കറിയാം. അള്ളാഹുവാണ് അവർക്ക് ഉപജീവനം നൽകുന്നത് എന്ന് അവർക്കറിയാം. അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് അവർക്കറിയാം. ആകാശഭൂമികളെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണെന്നറിയാം. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവരെന്തിനു നിഷേധിച്ചു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് പറയില്ല എന്ന് എന്തിനവർ പറഞ്ഞു? നാം ആലോചിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എന്റെ സൃഷ്ടാവ് എന്നല്ല അർത്ഥം. അള്ളാഹു എന്നൊരു ഇലാഹുണ്ട്, ആ ഇലാഹാണ് നിനക്ക് റിസ്ക് നൽകുന്നത് എന്നല്ല. സഹോദരങ്ങളെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മുസ്ലിം എടുക്കേണ്ട നിലപാട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മുസ്ലിം അതിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. നബിയെ ചോദിക്ക്, മക്കയിലെ മുശ്രികീങ്ങളോട് ചോദിക്ക്, ആരുടേതാണ് ഈ ആകാശഭൂമികൾ? ആകാശഭൂമികളുടെ അധികാരം ആരുടെ കയ്യിലാണ്? സയഖൂലൂന ലില്ലാഹ്, അവര് പറയും അത് അല്ലാഹുവിന്റേതാണ്. സുബ്ഹാനല്ലാഹ്, ആര് പറയുന്നറിയോ? അബൂജഹലിനെ വിളിച്ചു വരുത്തുകയാണ്. നമ്മൾ ചോദിക്കാം, ആരാണ് ആകാശഭൂമികളുടെ റബ്ബ്? ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അബൂജഹൽ പറയും, ഈ ഉമ്മത്തിലെ ഫിറഔൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരിചയപ്പെടുത്തിയ അബൂജഹൽ പറയും ഇത് അല്ലാഹ് സൃഷ്ടിച്ചതാണ് എന്ന്, ഈ ഭൂമി അല്ലാഹ് സൃഷ്ടിച്ചതാണ് എന്ന്. നബിയെ ചോദിക്ക്, ആരാണ് ഏഴാകാശത്തിന്റെയും ആർശിന്റെയും റബ്ബ് ആരാണെന്ന് ചോദിക്ക്. അവര് പറയും സയഖൂലൂന ലില്ലാഹ്, അല്ലാഹ് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകൾ 86, 88, 89 തുടങ്ങിയ ആയത്തുകൾ ഖുർആനിലെ വീട്ടിൽ ഒന്ന് എടുത്തു നോക്കി. മക്കയിലെ മുശ്രിക്കുകൾ പറയും അത് അല്ലാഹു ആണ്. ആരാണ് നിന്റെ റബ്ബ് ചോദിച്ചാൽ അത് അല്ലാഹു ആണെന്ന് പറയും. قل من بيده ملكوت كل شيء وهو يجير ولا يجار عليه ان كنتم تعلمون. ആരുടെ കയ്യിലാണ് എല്ലാവിധ അധികാരവും ഉള്ളത്? ആരുടെ അടുക്കലാണ് രക്ഷയുള്ളത്? ആരുടെ കയ്യിൽ നിന്നാണ് മറ്റൊരു രക്ഷയും ഇല്ലാത്തത്? അവർ പറയും സയഖൂലൂന ലില്ലാ, അല്ലാഹു ആണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കി, പിന്നെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയ അർത്ഥം? എന്തായാലും എന്തല്ല, അല്ലാഹു ആണ് റബ്ബ് എന്നല്ല, അല്ലാഹു ആണ് ഖാലിഖ് എന്നല്ല, അല്ലാഹു ആണ് റാസിഖ് എന്നല്ല, സൃഷ്ടിച്ചവനും ഉപജീവനം നൽകുന്നവനും നിയന്ത്രിക്കുന്നവനും അല്ലാഹു ആണ് എന്നല്ല അവരത് മനസ്സിലാക്കിയത്. അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് അല്ലാഹുവിനെ എന്നുള്ളത്, അവര് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിനെ എന്നുള്ളത്, അതിലൊരിക്കലും സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞപ്പോൾ, ഇഹലോകത്തും പരലോകത്തും തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾ ഈ കലിമത്ത് പറയണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ എതിർത്തത് എന്തർത്ഥം മനസ്സിലാക്കിയിട്ടാണ്? അല്ലാഹു തആല പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ أذان لا إله إلا الله أذان لا إله إلا الله الله تعالى പറഞ്ഞു وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا ഓരോ സമൂഹത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്, ഓരോ സമൂഹത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ റസൂലും പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുക, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ഇസ്തിഗാസ തേടുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയപ്പെടുക. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ വരുത്താനോ എന്തെങ്കിലും ഒരു തിന്മ തടയാനോ എന്നുള്ള നിലയ്ക്ക് നാം ചോദിക്കുന്ന എന്ത് ചോദ്യവും നാം തേടുന്ന എന്ത് തേട്ടവും അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും പാടില്ല. അള്ളാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, ജാരങ്ങളുണ്ടോ, കബറുകളുണ്ടോ, വിഗ്രഹങ്ങളുണ്ടോ, മരങ്ങളുണ്ടോ, അതിനെയെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. ഇതവർക്ക് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ പറയില്ല, ഞങ്ങളത് പറയില്ല. അവര് തിരിച്ചു ചോദിച്ചു, ഞങ്ങളുടെ ഇലാഹുകളെല്ലാം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, ഞങ്ങൾ ഇതാ ഞങ്ങൾ സഹായം ചോദിക്കുന്ന ലാത്തിയുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉസ്സയുണ്ട്, ഞങ്ങൾ സുജൂദ് ചെയ്യുന്ന മനാത്തുണ്ട്, ഞങ്ങൾ മറ്റു പല കാര്യങ്ങൾക്കും തേടിക്കൊണ്ടിരിക്കുന്ന മറ്റ് ബലിയറക്കുന്ന നേർച്ച നേരുന്ന മറ്റുള്ള വിഗ്രഹങ്ങളും കബറുകളും ഉണ്ട്, ഇവരെല്ലാം ഒരു ഇലാഹാക്കി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണോ എന്ന് പറയുന്നത്? അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ സഹോദരങ്ങളെ. മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർ മനസ്സിലാക്കിയത് ഈ അർത്ഥമാണ്. അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട്, സഹായം തേടുന്നെങ്കിൽ അള്ളാഹുവിനോട്, നേർച്ച നേരുന്നെങ്കിൽ അള്ളാഹുവിനോട്, അതുപോലെ എന്തൊരാവശ്യമാണോ അള്ളാഹുവിൽ നിന്ന് മാത്രം. അതാണ് അവർ മനസ്സിലാക്കിയ അർത്ഥം. പിന്നെ അവർ ചെയ്ത് ശിർക്ക് എന്താണ്? രണ്ടാമത്തെ അംശം ഏതാ? അവരല്ലാഹുവിനെ അറിയാം, അവർക്ക് അല്ലാഹുന റബ്ബിനെ അറിയാം, അവർക്കൊക്കെ അറിയാം, പിന്നെ അല്ലാഹുന ഇതൊന്നും അറിയാം. പിന്നെ എന്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ക്ഷണിച്ചത്? എന്തൊഴിവാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്? അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു തന്നില്ലേ? അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന തഖദൂ മിൻ ദൂനിഹി, അല്ലാഹുവിനു പുറമേ ഔലിയാഅ, രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന് പുറമേ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, പ്രാർത്ഥിക്കാനും രക്ഷ തേടാനും മറ്റുള്ള ഇലാഹുകളെ സ്വീകരിച്ചവർ, അവർ പറയുമായിരുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങളിതാ ഈ ലാത്തയെയും മനാത്തയെയും ഉസ്സയെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല എന്തിനു വേണ്ടിയല്ലാതെ? അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് കാലത്തെ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്ന എത്രയെത്ര മുസ്ലിയാക്കന്മാരാണ് പറയുന്നത്, ഞങ്ങൾ സി എം മടവൂരിന്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്നത് സി എം മടവൂർ വഴി അള്ളാഹുവിലേക്ക് എടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ മുശ്രിക്കുകളെക്കാൾ പിഴച്ച വാദമാണ് ഇന്നുള്ള മുസ്ലിയാക്കൾ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആകാശ ലോകത്തിന്റെ നിയന്ത്രണം സി എം മടവൂരിന്റെ കയ്യിലാണ്, മലക്കുകളുടെ നിയന്ത്രണം സി എം മടവൂരിന്റെ കയ്യിലാണ്. അബൂജഹൽ പോലും പറയാത്ത വാദമാണത്. അബൂജഹൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ലാത്തയോ ഉസ്സയോ ആണ് ആകാശഭൂമിയെ നിയന്ത്രിക്കുന്നത് എന്ന്. അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹുവിനെ കടിപ്പിക്കാനാണ്. സുബ്ഹാനല്ലാഹ്, അന്നത്തേക്കാൾ ഭയങ്കരമായ വാക്കുകൾ ഇന്ന് കാലത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ എന്താണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയത്? എന്താണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത അർത്ഥം? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലെ മുശ്രിക്കുകളോട് ബദറിലും ഉഹുദിലും ഖന്ദഖിലും തുടങ്ങി യുദ്ധങ്ങൾ ചെയ്തത്? എന്തിനാണ് സഹാബാക്കൾ രക്തസാക്ഷിത്വം വഹിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം എന്നുള്ള വിഷയത്തിലാണ്. അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ, അള്ളാഹുവിനോട് മാത്രം ഇസ്തിആന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹുവിനോട് മാത്രം. അതല്ലാതെ ഇടനിലക്കാരനായിട്ട് ഒരാളെ സ്വീകരിക്കാനല്ല. ഇടനിലക്കാരായി ആളുകളെ സ്വീകരിച്ചു എന്നുള്ളതാണ് അവരോട് യുദ്ധം ചെയ്യാനുള്ള കാരണം. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ എടുത്തു നോക്കി നിങ്ങള്. എന്തിനാ അത് വീട്ടിൽ അടച്ചു വെക്കാനുള്ളതാണോ? അർത്ഥമറിയാതെ വെറുതെ പാരായണം ചെയ്ത് തീർക്കാനുള്ളതാണോ? എന്തിനാണ് അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കിയത്? നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനല്ലേ? ഹഖും ബാത്തിലും വ്യക്തമാക്കി തരാനല്ലേ? ഇത്രകാലം ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച് അല്ലാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്ത് അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ പോയി അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്നുള്ള പേരിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹു തആല വെറുക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണത്. ഈ കബറിൽ കിടക്കുന്ന വ്യക്തി എന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ ഇന്ന മരം എന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ ഇന്ന കല്ല് എന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, അങ്ങനെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സഹോദര അത് അബൂജഹലിന്റെ വിശ്വാസമാണ്. നിങ്ങൾ ആരെ വെച്ച് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലെ വെച്ച് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിൽ പോയി റസൂലേ എന്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്റെ രോഗം മാറ്റണമേ എന്ന് പറഞ്ഞാൽ അതും ഇതേ ഇനത്തിൽ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്കാവെങ്കിൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്കാവാതിരിക്ക? സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹുവിനോട് ചെയ്താൽ ഇബാദത്താകുന്ന ഒരു കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബാദത്താണ്, അള്ളാഹുവിനെ ആരാധിക്കലാണ്. അപ്പൊ അല്ലാഹ് അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ച എന്തായിട്ട് വിധി? ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്ന എത്ര എളുപ്പമാണ് തൗഹീദ്. തൗഹീദിന്റെ എളുപ്പമുള്ള കാര്യമാണ്. നാളെ പരലോകത്ത് നരകത്തിൽ കിടക്കുന്ന ശിർക്ക് ചെയ്ത് നരകത്തിൽ കിടക്കുന്ന ആളോട് അല്ലാഹു തആല ചോദിക്കും, നിനക്ക് ദുനിയാവിലെ എല്ലാവിധ സ്വത്തുവകകൾ നിനക്കുണ്ട്, അത് നൽകിയിട്ടും ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം നീ ആഗ്രഹിക്കുന്നില്ലേ? അവൻ പറയും ഉണ്ട് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല അവനോട് പറയും, അതിനേക്കാൾ നിസ്സാരമായൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനേക്കാൾ നിസ്സാരമൊരു കാര്യമല്ലേ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ? നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹു ആയിരിക്കെ, നിന്നെ നിയന്ത്രിക്കുന്നത് അല്ലാഹു ആയിരിക്കെ, നിനക്ക് ഉപജീവനം നൽകുന്നത് അല്ലാഹു ആയിരിക്കെ, സഹോദര അല്ലാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ എന്തിനാണ് നിനക്കിടനിലക്കാരന്റെ ആവശ്യം? എന്തിനാണ് ഇടനിലക്കാരന്റെ ആവശ്യം? നിന്റെ പാപങ്ങളെയാണോ നീ ഭയക്കുന്നത്? നിന്റെ പാപങ്ങൾ കാരണം അല്ലാഹു ഉത്തരം ചെയ്യില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അല്ലാഹു വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നത് എന്റെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, അല്ലാഹു തആല ഗഫൂറാണ്, നിങ്ങൾ പാപം ചെയ്തു എന്നുള്ളത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് തടസ്സമല്ല, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തടസ്സമല്ല. ആ അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചാൽ, ആ അല്ലാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്താൽ നിങ്ങളുടെ പാപം പൊറുത്തു തരും, അത് നന്മകളാക്കി മാറ്റിത്തരും, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞിരുന്ന രണ്ടാമത്തെ ഒരു വാദം, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ അവർ പറഞ്ഞിരുന്ന രണ്ടാമത്തെ വാദം, വയഅബ്ദൂന മിൻ ദൂനില്ലാ മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂൻ ഹൗലാഇ ശുഫഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്തിരുന്നവർ, ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളെ ഇബാദത്ത് ചെയ്തിരുന്നവർ, അവർ പറയും ഇവർ അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന ശുപാർശകരാണ് എന്ന് പറയും. ശുപാർശകരാണ് എന്ന് ഇൻഷാഅല്ലാഹ് മഗ്രിബ് നിസ്കാര ശേഷം എന്താണ് അവർ ശുപാർശകരായി സ്വീകരിച്ചത് എന്നും, എന്താണ് ഇസ്ലാമിലെ ശുപാർശ എന്നും, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നാം പൂർത്തീകരിക്കേണ്ട ബാധ്യതകൾ എന്നും നാം പറയുന്നതാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും ഇവിടെ മടങ്ങിയെത്തുക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.